We continue our study in the book of Colossians. We are in Colossians chapter 2, verses 16 to 19.
കൊലോസ്യരുടെ രണ്ടാം അധ്യായത്തിൽ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്.
Therefore, let no one pass judgment on you in questions of food and drink, or with regard to a festival, or a new moon, or a Sabbath.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവരുടെ നിഴലത്രേ ദേഹമെന്നതോ ക്രിസ്തുവിനുള്ളത്. താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. തലയായവരിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. നമുക്ക് തലകളെ വണക്കി
പ്രാർത്ഥിക്കും.
രക്തത്താൽ ഞങ്ങൾക്ക് നിന്റെ കൃപാസനത്തിനടുത്തേക്ക് നിന്റെ സിംഹാസനത്തിനടുത്തേക്ക് പ്രവേശനമുള്ളതുകൊണ്ട് സ്വർഗീയ പിതാവേ ഞങ്ങൾ നിനക്ക് നന്ദി പറയും. അഖിലാണ്ടത്തിന്റെ ഉടയവനെങ്കിലും ഞങ്ങളുടെ സ്വർഗീയ പിതാവാണല്ലോ, നിന്റെ ഏകജാതനായ പുത്രനെ നീ ഞങ്ങൾക്ക് വേണ്ടി നൽകിയല്ലോ.
We thank you that in this insecure, wicked world, our security is in you, and you have promised that no one can pluck us out of your hand.
കഥാവേ, ഈ ദുഷ്ടലോകത്തിന്റെ നടുവിൽ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുന്നതിനുള്ള വിലയേറിയ വാഗ്ദത്തിൽ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ കഴിയുന്നതുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരായതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യും.
We thank you that you've given us our eternal home in heaven with you.
സ്വർഗീയമായ ഒരു ഭവനം ഞങ്ങൾക്ക് നിന്നോടുകൂടെ നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക്
സ്തോത്രം.
ആത്മാവിനാൽ ഞങ്ങളുടെ ഉള്ളിൽ വസിപ്പാൻ നീ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. കഥാവേ, തിരുവചനം ഞങ്ങളോട് സംസാരിക്കും, അതിലൂടെ ഞങ്ങൾക്ക് ജീവനെ പകരുകയും ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയും. നിർവചനം സത്യമാകിയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു, നിർവചനത്താൽ ഞങ്ങളെ വിശ്വസീകരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ നിലവിലും എഴുതുമാറാകണം എന്ന്
പ്രാർത്ഥന.
വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കഥാവേ നിന്റെ വചനം ഞങ്ങൾക്ക് ഗ്രഹിപ്പാൻ ഇടയാക്കണമേ. കഥാവേ, നിന്റെ ശബ്ദം കേൾപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു, നീ ഞങ്ങളോട് സംസാരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മധ്യയെ കടന്നു വരണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓരോ ദിവസത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ അനേകം താക്കീതുകൾക്ക് നാം ശ്രദ്ധ ചെലുത്താറുണ്ട്. ട്രാഫിക് സിഗ്നൽ കാണുന്ന ചുമന്ന ലൈറ്റ്, ഇന്ധനം കൊണ്ടുപോകുന്ന ലോറിയുടെ പുറയിൽ കാണുന്നതായ തലോട്ടിയുടെ
അടയാളം,
ഇതെല്ലാം ശാരീരികമായ അപകടങ്ങൾ ഉള്ളതായ താക്കീതുകളാണ്. ഈ താക്കീതുകളെ ശ്രദ്ധിപ്പാൻ തക്കവണ്ണം നമ്മൾ കുട്ടികളെ
പരിശീലിപ്പിക്കാറുണ്ട്.
എന്നാൽ പ്രായപൂർത്തിയായ നാമും ഈ താക്കീതുകൾ നിരന്തരം കാണുന്നത് കൊണ്ട് അതിനോട് വളരെ പരിചിതരായിത്തീരുകയും ആകുന്നതും പാടുള്ളതല്ല. ഈ താക്കീതുകൾ ജീവൻ മരണ
പ്രശ്നമാണ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും താക്കീതുകളെ ശ്രദ്ധാപൂർവം
കരുതേണ്ടതാണ്.
ആത്മീയ ജീവിതത്തിലും അതിന്റേതായ അപകടങ്ങൾ ഉണ്ട്
എന്നറിയണം.
അതിന്റെ താക്കീതുകളും ആത്മീയ ജീവിതത്തിൽ നമുക്ക്
ലഭിക്കുന്നുണ്ട്.
വാഗ്ദത്ത ദേശത്ത് അവർ സ്ഥിരതാമസം ആരംഭിച്ച ശേഷം അവരുടെ കർത്താവിനെ മറന്നു കളയുവാനുള്ള സാധ്യതകളെ കുറിച്ച് മോശ ഇസ്രായേൽ മക്കൾക്ക് താക്കീത് നൽകുന്നുണ്ട്. ആവർത്തന പുസ്തകം 6 അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നിന്റെ അടിമ വീടായ മിസ്രയീമിന്ന് ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. യേശു ക്രിസ്തു പലപ്പോഴും ഓർത്തുകൊള്ളുക, സൂക്ഷിച്ചു കൊള്ളുക എന്ന് നമ്മോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 15 വാക്യം, മത്തായിയുടെ സുവിശേഷം 7 അധ്യായത്തിന്റെ 5 പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചോൾവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു ചേർന്ന ചെന്നായ്ക്കളത്രേ. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിച്ചതായ ദുരുപദേശകന്മാരുടെ വാക്കുകളെ കേൾക്കുന്നതിനെ കുറിച്ച് കൊരിന്ത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് താക്കീതുകളെ നൽകുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 4 വാക്യം.
For if someone comes and proclaims another Jesus than the one we proclaim, or if you receive a different spirit from the one you received, or if you accept a different gospel from the one you accepted, you put up with it readily enough.
ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം.
Anyone who denies the fact that Jesus is God or denies the fact that Jesus was human is preaching another Jesus.
യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യം നിഷേധിക്കുകയോ അവൻ മനുഷ്യനായി വന്നു എന്നുള്ള കാര്യം നിഷേധിക്കുകയോ ചെയ്യുന്ന ഏതൊരുവനും തെറ്റായ ഒരു യേശുവിനെ എത്ര പ്രസംഗിക്കുന്നു.
That's not the Jesus in the Bible.
വേദപുസ്തകം പ്രഖ്യാപിക്കുന്ന യേശു അങ്ങനെയുള്ള യേശു അല്ല.
So as believers we must beware.
അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ നാം താക്കീതുകളെ കുറിച്ച് കരുതലുള്ളവരായിരിക്കേണ്ടതാണ്.
Paul had already warned about false teachers.
തെറ്റായ ദുരുപദേശകന്മാരെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മുന്നമേ നമുക്ക് താക്കീതുകളെ നൽകുന്നുണ്ട്.
Colossians 2:8.
കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം.
See that no one takes you captive by philosophy and empty deceit according to human tradition, according to the elemental spirits of the world and not
തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണം ഉള്ളതല്ല. ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. കർത്താവ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി കർത്താവ് യേശു ക്രിസ്തു എത്ര വസിക്കുന്നത്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അങ്ങനെയാണ് പറയുന്നത്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന വിശ്വാസികൾ ദൈവത്തിന്റെ ക്രിസ്തുയേശുവിന്റെ സർവ്വസമ്പൂർണതയുടെയും ഭാഗവാക്കുകളാണ്. കൊലോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം
വാക്യം.
എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു.
All this God has done for us through Jesus Christ.
ഇതെല്ലാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്കായി ചെയ്തിരിക്കുകയാണ്.
This becomes a reality as we commune with the Holy Spirit.
ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടുള്ള സംസർഗത്തിൽ നാം ആയിരിക്കുമ്പോഴാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നത്.
He ministers to us through his word.
ദൈവം തന്റെ വചനത്തിലൂടെ നമുക്ക് നമ്മെ സഹായിക്കുന്നു.
Now Paul gives us 3 warnings for us to take heed if we want to enjoy this fullness that we already have in Jesus Christ.
ക്രിസ്തുയേശുവിലുള്ള ഈ സർവ്വസമ്പൂർണതയെ നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് 3 താക്കീതുകളെ കുറിച്ച് സൂക്ഷിക്കണം എന്ന് പറയുന്നു.
First he says let no one judge you.
ഒന്നാമത് പറയുന്നു, അവൻ ആരും നിങ്ങളെ വിധിക്കരുത്.
Colossians 2:16-17.
2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ.
And then he says let no man disqualify you or your reward. Colossians 2:18-19.
2-ാം അധ്യായത്തിന്റെ 18-19 വാക്യത്തിൽ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത് എന്ന് പൗലോസ് താക്കീത് നൽകും.
Don't let anyone enslave you.
ആരെ നിങ്ങളെ ബന്ധിക്കരുത് എന്ന് താൻ പറയും.
From verses 20
to 22. 20-22 വരെയുള്ള വാക്യങ്ങൾ അതേക്കുറിച്ച് നാം വായിക്കും.
We will now look at the first 2 warnings. And then we look at the third warning later.
ആദ്യത്തെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് രണ്ട് താക്കീതുകൾ ഇന്ന് നമുക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ താക്കീത് പിന്നീട് നമുക്ക് പരിശോധിക്കാം.
Let no one judge you.
ആരും നിങ്ങളെ വിധിക്കരുത്.
Colossians 2:16-17.
2-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ നാം അത് കാണും.
This warning exposes the danger of the legalism of the false teachers in Colossae.
കൊലോസിലുള്ളതായ ദുരുപദേശകന്മാർ കൊണ്ടുവന്നതായ തെറ്റായ വാദമുഖങ്ങളെ കുറിച്ച് ഇത് നമ്മെ സൂചിപ്പിക്കുന്നു.
We said their doctrines were a strange mixture.
അവരുടെ ഉപദേശങ്ങൾ പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഇളക്കിയതായ ഒരു ഉപദേശമാണ്. അതിൽ കിഴക്കൻ ദേശക്കാരുടേതായ മതങ്ങളുണ്ട്. യഹൂദന്മാരുടെ ന്യായപ്രമാണ വാദമുണ്ട്. അതുകൂടാതെ തത്വജ്ഞാനമുണ്ട്. അതിനോടൊപ്പം കുറച്ച് ക്രിസ്തീയ ഉപദേശങ്ങളുമുണ്ട്. അത് മാത്രമല്ല, യഹൂദന്മാരുടെ ന്യായവാദം, ന്യായപ്രമാണവാദം വളരെ പ്രധാനമായൊരു പങ്ക് ഇതിൽ വഹിക്കുന്നതായും നാം കാണുന്നുണ്ട്.
You see, there is something in human nature that thrives on religious duties. There's something in human nature
മതപരമായ അനുഷ്ഠാനങ്ങൾ ആചരിക്കുന്നതിൽ ഏറെ താല്പര്യം കാണിക്കുന്നത് എന്തോ ഒന്ന് മതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പ്രകൃതത്തിൽ ഉണ്ട് എന്നുള്ള നാം
തിരിച്ചറിയാം.
ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു മത പ്രവർത്തനത്തിൽ ഏർപ്പെടുവാനായിട്ട് മനുഷ്യൻ എപ്പോഴും
ഇഷ്ടപ്പെടുന്നുണ്ട്.
ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ ജഡം എപ്പോഴും ബലഹീനമാണ്. മത്തായിയുടെ സുവിശേഷം 26 അധ്യായത്തിന്റെ 41
വാക്യം,
നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നെന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ. എന്നാൽ മതപരമായ അനുഷ്ഠാനങ്ങളും നിയമങ്ങളും ആചരിക്കുന്നതിൽ ജഡം എപ്പോഴും വളരെ ശക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ളതായ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠാനിക്കുന്നത് നമ്മുടെ സ്വയത്തെ ഒന്നുകൂടെ ഉയർത്തുന്നതിന്
സഹായിക്കും.
തന്റെ സ്വയനീതിയിൽ പ്രശംസിക്കുവാനായിട്ട് തൃപ്തി കണ്ടെത്തുവാനും അത് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം അവതരിപ്പിക്കുന്നതിൽ അപ്പോസ്തലനായ പൗലോസ് 3 സുപ്രധാനമായ സത്യങ്ങൾ നമുക്ക് വെളിവാക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
Thank God she's reached home. So they have withdrawn the for this company. Let no one judge you.
Aaru ningale vidhikkerudhu.
This is warning exposes the danger of legalism.
ന്യായവാദത്തിന്റെ അപകടത്തെ ഈ ഇത് നമുക്ക് തുറന്നു കാണിക്കുകയാണ്
ചെയ്യുന്നത്.
മത ഭക്തി താല്പര്യം അതിൽ അതിലേറെ താല്പര്യം കണ്ടെത്തുന്ന എന്തോ ഒന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പൗലോസ് നമ്മോട് പറയുന്നത്
3
സുപ്രധാനമായ സത്യങ്ങൾ.
1, the basis for our freedom.
നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം.
2:16.
2 Corinthians 16:16 വാക്യം അതേ കുറിച്ച് പറയും.
Therefore let no one pass judgment on you in questions of food and drink or with regard to a festival or a new moon.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. അതുകൊണ്ട് എന്ന പദത്തിലാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം നിലനിൽക്കുന്നത്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള കാര്യം നാം അന്വേഷിച്ച്
കണ്ടെത്തേണ്ടതാണ്.
ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളോടുള്ള ബന്ധത്തിലാണ് അതുകൊണ്ട് എന്ന്
പറഞ്ഞിരിക്കുന്നത്.
കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തിയും അവൻ എന്ത് നിവർത്തിച്ചു എന്നുള്ള കാര്യത്തിലുമാണ് നമ്മുടെ അതുകൊണ്ട് എന്നത്
അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്.
ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി കർത്താവായ യേശു ക്രിസ്തു എത്ര വസിക്കുന്നത്.
Jesus cancelled the debt and the dominion of the law.
ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ കടമെല്ലാം വീട്ടി ന്യായപ്രമാണത്തിന്റെ അധികാരത്തെ നിഷ്ഫലമാക്കി.
So as believers we are under grace as a rule of life.
അതുകൊണ്ട് വിശ്വാസികളായ നാം ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവരല്ല, നാം കൃപയ്ക്ക് കീഴ്പ്പെട്ടവരത്ര. അതുകൊണ്ട് കൃപയ്ക്ക് അധീനരായി ജീവിക്കുവാനായിട്ട് നാം
പഠിക്കേണ്ടത്.
കാരണം കൃപയ്ക്ക് അധീനരായി ജീവിക്കുമ്പോൾ മാത്രമാണ് നാം സ്വാതന്ത്ര്യം വാസ്തവമായി അനുഭവിക്കുന്നത്. റോമലേഖനം
6:14.
ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് എത്ര അധീനരാകും പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. കൊലോസയിലുള്ള വിശ്വാസികളായ ജാതികൾ ന്യായപ്രമാണം യഹൂദന്മാർക്ക് മാത്രമായി നൽകിയത് കൊണ്ട് കൊലോസയിലുള്ള ജാതികൾ ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടവരായിരുന്നില്ല. റോമലേഖനം 9:4 ശ്രദ്ധിക്കുക. ന്യായപ്രമാണം ഇസ്രായേലിന് വേണ്ടി നൽകപ്പെട്ടതാണ്. അവർ ഇസ്രായേലല്ലോ.
And to them belong the adoption.
അവർക്കത്രേ
the glory, the covenant, the giving of the law, the worship and the promises.
അവർ ഇസ്രായേലിൽ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ള.
Now it seems very strange that Gentiles who became believers want to submit to the law that God gave Israel.
ദൈവം ഇസ്രായേൽ മക്കൾക്ക് നൽകിയതായ ന്യായപ്രമാണത്തെ വിധേയപ്പെടുവാൻ തക്കോളം ജാതികളായിരുന്ന വിശ്വാസികൾ തുനിയുന്നത് തന്നെ വളരെ വിചിത്രമായി തോന്നി.
That's a very strange thing.
അത് വളരെ വിചിത്രമായ ഒരു സഹകാര്യമാണ്.
Paul had the same problem with the Gentiles in the churches of Galatia.
ഗലാത്യയിലുള്ള സഭകൾക്കും ഇതേ പ്രശ്നം ഉണ്ടായതായിട്ട് അപ്പോസ്തലായ പൗലോസ് സൂചിപ്പിക്കുന്നുണ്ട്.
And he refuted Jewish legalism in his letter to the Galatian believers.
ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് എഴുതുമ്പോൾ യഹൂദന്മാരുടെ ന്യായവാദത്തെ സമൂലമായിട്ട് തിരസ്കരിക്കുന്നത് കാണാം.
ഗലാത്യലേഖനം
3:1 ഒന്നാം വാക്യത്തിൽ അല്ലയോ പോഷന്മാരായ ഗലാത്യരെ എന്ന് വിളിക്കുന്നു.
It was before your eyes that Jesus Christ was publicly portrayed as crucified.
ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത മയക്കിയത.
The person who judges a believer because that believer is not living under Jewish laws is actually judging the Lord Jesus Christ.
ഒരു വിശ്വാസി ഒരു ജാതിയായ വിശ്വാസി ന്യായപ്രമാണത്തിന് വിധേയപ്പെട്ട് ജീവിക്കാത്തതിൽ അവനെ കുറ്റം പറയുന്നതായ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ അത്രേ കുറ്റം പറയുന്നു.
He is saying that Jesus Christ did not finish the work of salvation on the cross.
യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ രക്ഷയുടെ രക്ഷണവേല പൂർത്തീകരിച്ചില്ല എന്നത്രേ അവൻ പറയുവാൻ ശ്രമിക്കുന്നത്.
So he will add something to it.
അതുകൊണ്ട് അതിനോടുകൂടെ എന്തോ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട്.
He is also saying that Jesus Christ is not sufficient for all spiritual needs of a Christian.
വിശ്വാസിയുടെ എല്ലാ ആത്മീയ ആവശ്യങ്ങളെയും സന്ധിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു മതിയായവനല്ല എന്നും അതിൽ ധ്വനിയുണ്ട്.
So you see these false teachers in Colossae, they were claiming a deeper spiritual life for all those who practice the law.
അതുകൊണ്ട് കൊലോസിയിലുള്ളതായ ദുരുപദേഷ്ടാക്കന്മാർ ന്യായപ്രമാണം അനുസരിക്കുന്നതായ വിശ്വാസികൾക്ക് ആത്മീയമായ ആഴങ്ങളിലേക്ക് കടക്കുവാൻ ഒക്കും എന്ന് അവകാശപ്പെട്ടു.
Outwardly their practices seem to be very spiritual.
ബാഹ്യമായി അവർ ചെയ്ത പ്രവൃത്തികൾ വളരെ ആത്മീയരെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു.
But in actual fact these practices accomplish nothing spiritual.
എന്നാൽ ഈ കാര്യങ്ങൾ ആചരിക്കുന്നത് വഴി ആത്മീയമായി യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല.
There's nothing more that I can do for Jesus did it all. The Sunday school song is very clear.
കാൽവരി ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്തതിന് അല്ലാതെ മറ്റൊന്നും ചെയ്യേണ്ടതായിട്ടില്ല, മറ്റൊന്നും ചെയ്യുവാൻ എനിക്ക് കഴിയുകയുമില്ല.
അപ്പോസ്തലായ
പൗലോസ് പറയുന്ന രണ്ടാമത്തെ സത്യം ഇതാണ്, ന്യായപ്രമാണ വാദത്തിൽ ഒരു ബന്ധനമുണ്ട് എന്നാണ്.
കൊലോസ്യർ 2:16
2:16 അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുമാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ന്യായപ്രമാണവാദം ഒരു ബന്ധനമാണ്. പൗലോസ് പത്രോസ് അപ്പോസ്തലൻ അതിനെ കഴുത്തിൽ വെക്കുന്നതായ ഒരു മുഖത്തോടാണ് സമാനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15:10
Now therefore, why are you putting God to the test by placing a yoke on the neck of the disciples? Neither our fathers nor we
ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെയ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത്? ഗലാത്യ സഭയോട് താക്കീതുകൾ നൽകുമ്പോൾ ഇതേ ചിത്രം തന്നെ അപ്പോസ്തലനായ പൗലോസും വർണ്ണിക്കുന്നുണ്ട്. ഗലാത്യ ലേഖനം
5:1
സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്.
So these legalistic revelations have to do with foods and with eating and drinking, partaking or abstaining.
ഈ ന്യായപ്രമാണ വാദങ്ങൾ ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നിവ എന്നീ കാര്യങ്ങളിലോ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലോ അത് ഉപയോഗിക്കുന്നതിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്. പഴയ നിയമ പ്രമാണം അനുസരിച്ച് ചില ഭക്ഷണപാനങ്ങൾ വിശുദ്ധമായിട്ടും ശുദ്ധിയുമായിട്ടും മറ്റത് അശുദ്ധമായിട്ടും
കരുതപ്പെട്ടിരുന്നു.
ലേവ്യാപുസ്തകം മുഴുവൻ 11-ാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കിയാൽ ഈ കാര്യങ്ങൾ അവിടെ വിശദമാക്കിയിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം വ്യക്തമാക്കി,
was neutral.
ഭക്ഷണം അതിൽ തന്നെ അശുദ്ധമല്ല, ശുദ്ധവുമല്ല.
It was what came out of the heart that made a person spiritual or unspiritual.
ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഒരു വ്യക്തിയെ അശുദ്ധനോ ശുദ്ധനോ ആക്കി തീർക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 17-20 വരെയുള്ള വാക്യങ്ങൾ.
Do you not see that whatever goes into the mouth passes into the stomach and is expelled?
വായിക്കാത്ത കടക്കുന്നതെല്ലാം വയറ്റിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നു എന്ന് ഗ്രഹിക്കുന്നില്ലയോ? വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധനാക്കും.
For out of the heart comes evil thoughts, murder, adultery, sexual immorality, theft, false witness, slander.
എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു.
These are what defile a person.
മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. എനിക്ക് ലളിതമായ ഒരു ചോദ്യമുണ്ട്.
Which is easier to deal with?
ഏതാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ളത്?
It is easier to actually wash your hands. Do all the exterior formalities and the religiosities.
കൈ കഴുകുക എന്നുള്ളതും ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങൾ ആചരിക്കുക എന്നുള്ളതുമാണ് ലളിതമായത്.
And look very pious.
വളരെ ഭക്തനെ പോലെ പെരുമാറുക.
And think that God has accepted you.
അതൊക്കെയും ചെയ്തത് കൊണ്ട് ദൈവം നമ്മെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് കരുതുക.
And still continue with an evil heart, evil thoughts.
അതോടെ എന്നാൽ ഉള്ളിൽ ദുശ്ചിന്തയും വ്യഭിചാരവും ആ അകമയുള്ളതായ ദോഷ ചിന്തകളെല്ലാം വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. മോഷണം, കള്ളസാക്ഷ്യം, മറ്റുള്ളവരെ ദൂഷണം പറയുക, ഇതൊക്കെയും മനുഷ്യന്റെ പാപ പ്രകൃതത്തിൽ നിന്നത്രേ വരുന്നത്. അത് കൈകാര്യം ചെയ്യുന്നതിന് പകരമായി
loves to deal with the outward ceremonial.
മനുഷ്യൻ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതിൽ അത്ര സുഖം കണ്ടെത്തുന്നു.
Peter was reminded on the housetop in Joppa.
യോപ്പയിൽ വെച്ച് തന്റെ താൻ ആയിരുന്ന ഭവനത്തിന്റെ മുകളിലായിരിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനോട് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം.
Remember that sheep which came down from heaven and all those animals inside, and then Peter was told 3 times that they can eat.
ആകാശത്ത് നിന്ന് ഒരു തുപ്പട്ടി ഇറങ്ങി വരികയും അതിലുള്ളതായ മൃഗങ്ങളെ അറുത്ത് തിന്നുവാനായിട്ട് പത്രോസിനോട് പറയുകയും ചെയ്ത് ഓർക്കുന്നുണ്ട്. പത്രോസിന്റെ മറുപടി എന്തായിരുന്നു? ഇതൊക്കെയും അശുദ്ധമായവ, ഞാനിവ കഴിച്ചിട്ടില്ല എന്നത്.
പത്താം അധ്യായം 15-ാം വാക്യത്തിൽ
പറയുന്ന ശബ്ദം രണ്ടാമത് പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനം എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. പത്രോസ് ഈ കാര്യത്തിനോട് പരിചിതനല്ല.
സോ പോൾ ഹാഡ് ടു റെബ്യൂക് പീറ്റർ ഇൻ ദിസ് റിഗാർഡ്.
ഈ കാര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പത്രോസിനെ താക്കീത് നൽകേണ്ടതായിട്ട് വന്നു. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിന്റെ 11-14 വാക്യങ്ങൾ നാം ഇത് കാണുന്നു.
But when they came, he drew back and Gentile believers. When they came, that is when these Jewish brothers came from James, legalistic. But when they came, he drew back and separated himself, fearing the circumcision party.
എന്നാൽ കേഫാ അന്ത്യോക്യയിൽ വന്നാറെ അവൻ കുറ്റം കാണിക്കാൻ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തിരുന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരും വരെ, അതായത് പരിച്ഛേദനവാദികളായുള്ള ആളുകൾ വരുന്നതിന് മുമ്പ് വരെ അവൻ ജാതികളോടുകൂടെ തിന്നുപോകുന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി പിരിഞ്ഞു. നിന്ന ശേഷം തുടർന്നുള്ള ഭാഗം
ശ്രദ്ധിക്കുക.
ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു.
I said to Cephas before them all, if you go a Jew, live like a Gentile and not like a Jew, how can you force the Gentiles to live like Jews?
അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്, യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരം അല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്നത് എന്ത്? ഒന്ന് വരുന്ന 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ശ്രദ്ധിക്കുക.
Food will not come in the supply.
ഭക്ഷണം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല.
If a man feels he is healthier if he abstains from certain foods,
ചില ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് തന്റെ ആരോഗ്യത്തിന് പ്രയോജനകരമെന്ന് ഒരു വ്യക്തി കണ്ടാൽ,
then he should abstain and care for his body.
അവൻ അത് ഒഴിഞ്ഞിരിക്കുകയും തന്റെ ശരീരത്തെ കരുതുകയും ചെയ്യേണ്ടതാണ്.
For example,
ഒരു ഉദാഹരണം പറഞ്ഞാൽ,
അധ്യായത്തിൽ
തോടുള്ളതായ മത്സ്യങ്ങളെ കഴിക്കരുത് എന്ന് പറയുന്നു. അതൊരു ആചാരപ്രകാരമുള്ളതായ നിയമം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളതായ മത്സ്യങ്ങൾ ഞാൻ കഴിച്ചാൽ ഞാൻ മരിച്ചു
പോകും.
എന്നെ കൊല്ലണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ഭക്ഷണത്തിൽ അല്പം ഞണ്ടിനെ തന്നാൽ, അല്പം ചെമ്മീൻ തന്നാൽ
മതി. Come here, if there's a spoon which has used that prawn, and if I use that spoon, immediately, if I'm not treated immediately, I can die on the spot.
ചെമ്മീൻ എടുത്തതായ സ്പൂൺ കൊണ്ട് എനിക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ, ഞാനത് കഴിക്കുകയും ചെയ്താൽ എനിക്ക് ചികിത്സ ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉടനെ മരിക്കാൻ സാധ്യതയുണ്ട്.
I know one thing, prawn is not good for me. Shellfish is not good for me.
ഒരു കാര്യം എനിക്കറിയാം, ചെമ്മീൻ എനിക്കുള്ളതല്ല, അത് പ്രയോജനകരമല്ല, അങ്ങനെ തോടുള്ളതായ മത്സ്യങ്ങൾ എനിക്ക് കഴിപ്പാൻ പാടുള്ളതല്ല. അപ്പൊ ഈ ആചാരപ്രകാരമുള്ളതായ നിയമങ്ങൾ ദൈവം നൽകിയതിൽ ചില ശാസ്ത്രീയമായ വശങ്ങളും ഉണ്ട് എന്നറിയാം. എന്നാൽ ഞണ്ടോ അല്ലെങ്കിൽ ചെമ്മീനോ കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറെ കൂടെ ആത്മീയനായി തീരുന്നില്ല. എനിക്ക് ചെമ്മീൻ കഴിക്കുന്ന ഇഷ്ടമാണ്, എന്നാൽ ഞണ്ട് കഴിക്കുന്ന ഇഷ്ടമാണ്, എന്നാൽ എനിക്ക് കഴിക്കാൻ കഴിയുകയില്ല. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ രാജ്കുമാറിന്റെ ഭവനത്തിൽ
പോയപ്പോൾ
രാഗിണി പറഞ്ഞു, ഞാൻ നമുക്ക് അവൻ കേരളത്തിൽ നിന്ന് വരുന്നു, ഞങ്ങൾക്ക് ചെമ്മീൻ വെച്ച് കൊടുക്കാം. രാജ്കുമാർ പറഞ്ഞു, ചെമ്മീൻ കൊടുത്താൽ
ചത്തുപോകും,
അത് തൊടാൻ എനിക്ക് ഒക്കെയല്ല.
But we should not judge others who can eat certain food.
എന്നാൽ ചില ഭക്ഷണം കഴിക്കുന്ന ആളുകളെ നാം വിധിക്കേണ്ടതില്ല.
And we should never make that a test of spirituality.
അതൊരു ആത്മീയതയുടെ അടയാളമായി നാം ഒരിക്കലും കരുതേണ്ടതുമല്ല.
The key to all of this is Romans chapter 14.
റോമലേഖനം 14-ാം അധ്യായമാണ് ഈ കാര്യത്തിലൊക്കെയും നമുക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നത്.
Key passage on this subject. You go back home and you read.
മടങ്ങി നിങ്ങൾ ഭവനത്തിൽ പോയി ആ ഭാഗം വായിക്കേണ്ടതാണ്.
But the legalistic system not only involved diet, it also involved days.
എന്നാൽ ഈ ന്യായവാദത്തിന്റേതായ വ്യവസ്ഥകളിൽ ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രമല്ല, ചില പ്രത്യേക ദിവസങ്ങൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചും
ഉണ്ടായിരുന്നു.
കൊലോസ്യലേഖനം 2:16.
Therefore, let no one pass judgment on you in questions of food and drink.
അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. മോശതയ്ക്ക് നൽകിയതായ ന്യായ പ്രമാണത്തിൽ നിന്ന് കടമെടുത്തതാണ് ഈ വാദഗതികൾ. പഴയ നിയമ യഹൂദന് ആഴ്ചതോറുമുള്ളതായ ശബത്ത് ആചരിപ്പാനായിട്ട് അനുശാസിക്കപ്പെട്ടിരുന്നു. അതായത് ആഴ്ചയുടെ 7-ാം ദിവസം. അത് യഹൂദന്മാർക്ക് വേണ്ടി നൽകപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ.
You or your son or your daughter, your male servant or your female servant or your livestock or the sojourner who is within your gates.
6 ദിവസം അധ്വാനിച്ചു നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിലുകളും അകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. ഞായറാഴ്ച ദിവസത്തെ ക്രിസ്ത്യാനികളുടെ ശബത്ത് എന്ന് വിളിക്കുന്നത് ശരിയല്ല. പുതിയ നിയമത്തിൽ ആ തരത്തിൽ അത് ആചരിപ്പാനായിട്ട് നൽകപ്പെട്ടതല്ല. ഞായറാഴ്ച കർത്തൃ ദിവസം എന്നാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം.
I was in the spirit on the Lord's day.
കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. എന്റെ പിന്നിൽ കാഹളത്തെ ധ്വനിക്കുന്നതായ ഒരു ശബ്ദം കേട്ടു. ഞായറാഴ്ച എന്നത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ ഏഴാം വാക്യം.
We are told what to do on Sunday.
ഞായറാഴ്ച എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.
On the first day of the week when we were gathered together to break bread.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ.
That's very important. That's why we break bread every first day of the week Sunday.
അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ആഴ്ചയുടെ ആദ്യ ദിവസത്തിൽ നാം അപ്പം നുറുക്കുവാനായിട്ട് കൂടി വരുന്നത്.
Paul talked to them intending to depart the next day and he prolonged his speech until midnight.
പൗലോസ് പിറ്റേന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച പാതിരവരെയും പ്രസംഗം നീട്ടി.
So the whole day spent in the presence of the Lord.
അതുകൊണ്ട് പകൽ മുഴുവനും അവർ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ചിരുന്നു.
If I start preaching in the morning, I can end till midnight. That is the Sunday.
ഞാൻ അതിരാവിലെ തുടങ്ങിയാൽ അർദ്ധരാത്രി വരെയും തുടരാം, അതാണ് ഞായറാഴ്ച.
You see, on the first day of the week.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം.
അവർ
ഞങ്ങൾ ഒരുമിച്ച് കൂടി.
Morning they was gathered together. When did it finish?
ഞായറാഴ്ച രാവിലെ അവർ കൂടുവാൻ ആരംഭിച്ചു. എപ്പോഴാണ് അവസാനിച്ചത്? അർദ്ധരാത്രിയിലാണ്
അവസാനിച്ചത്.
മൂന്ന് മണിക്കൂർ ആരാധിച്ച ശേഷം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുവാനായിട്ട് ഓടിപ്പോകുകയല്ല.
I'm again not being legalistic. What I'm saying is this is what we're told to be doing on a Sunday.
ഞാൻ ഒരു നിയമമായിട്ട് പറയുകയല്ല, എന്നാൽ ഇതാണ് ഞായറാഴ്ച ചെയ്യുവാൻ നമ്മെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്.
1 Corinthians chapter 16 verse 2.
ഒന്ന് കൊരിന്ത്യർ 16 അധ്യായത്തിന്റെ രണ്ടാം വാക്യം.
We also called to put something aside. On the first day of every week, each of you is to put something aside and store that. So that there will be no collecting when I come.
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം നിങ്ങൾ ഓരോരുത്തർ 16:1 രണ്ടാം വാക്യം നിങ്ങൾ ആഴ്ചവട്ടത്തിന്റെ ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളത്തോട് നിങ്ങൾ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരതിച്ച് തന്റെ പക്കൽ വെക്കണം, വെച്ചുകൊള്ളണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ വിജയകരമായ ഉയർത്തെഴുന്നേൽപ്പിനെ നാം പ്രഘോഷിക്കുന്ന ദിവസവും കൂടിയാണ് ഞായറാഴ്ച. അതുകൊണ്ടാണ് ഞായറാഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമായി
മാറുന്നത്.
അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞാൻ പ്രസംഗിക്കുന്നതെല്ലാം 100% പോഷത്വമാണ്. യോഹന്നാൻ സുവിശേഷം 20 ഒന്നാം വാക്യം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ മക്തലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറവാതിക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു.
On the evening of that day, John 20:19.
20 അധ്യായത്തിലെ 19 വാക്യത്തിൽ.
On the evening of that day, the first day of the week, the doors being locked where the disciples were for fear of the Jews, Jesus came and stood among them and said to them, "Peace be with you."
ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്തെ യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്ന് അടുക്കൽ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു.
Who was not there?
ആരാണൊന്നും ഉണ്ടായിരുന്നില്ലാത്തത്, അവിടെ ഉണ്ടാകാതിരുന്നത്?
തോമസ്
അവിടെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച അവൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന്
ഞായറാഴ്ച ഞായറാഴ്ച
തോമസ് അവിടെ ഇല്ലായിരുന്നു. കർത്ത സാന്നിധ്യം അവൻ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല. അനേകം ആളുകളും ഞായറാഴ്ച മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്നു. അതിനുശേഷം തോമസ് സംശയിക്കാൻ
തുടങ്ങി.
ഞാൻ എന്റെ കൈകളിൽ ആണിപ്പാടിട്ട് കാണുകയും ആണിപ്പാടിൽ വിരലിടുകയും ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. ഞാൻ ന്യായപ്രമാണത്തിൽ കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കൃപയ്ക്കപ്പെട്ടവരത്ര. യേശു വളരെ കരുണയുള്ളവനാണ്. അവൻ പിന്നെയും വന്നു. അടുത്ത ആഴ്ചയിൽ അവൻ വീണ്ടും മടങ്ങി വന്നു. 20 അധ്യായത്തിന്റെ 19 വാക്യം, 26 വാക്യം. 8 ദിവസം കഴിഞ്ഞിട്ട്, അതിന്റെ അർത്ഥം അടുത്ത ഞായറാഴ്ച, ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും
ഉണ്ടായിരുന്നു.
വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്താ പറഞ്ഞു. അതുകൊണ്ട് ഞായറാഴ്ച ദിവസങ്ങൾ അതിവിശുദ്ധ സ്ഥലമായി
സൂക്ഷിക്കുക.
ആ ദിവസം കർത്താവിന്റെ ദിവസമാണ്, അത് കർത്താവിനായി തന്നെ സൂക്ഷിക്കുക. ശബത്തിനെ സംബന്ധിച്ചിടത്തോളം യഹൂദന്മാർ ചെയ്തതുപോലെ ന്യായപ്രമാണത്തിന് അനുഷ്ഠിക്കുന്ന വിധത്തിലല്ല. യേശു ഉയർത്തെഴുന്നേറ്റെന്ന വസ്തുതയിലാണ് നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ അവനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനുമാണ് അവന്റെ അടുക്കൽ വരുന്നത്. അത് ആഘോഷിക്കുവാനും അവനെ ആരാധിപ്പാനും അത്ര നാം വളരെ കൂട്ടു
വരണം.
അവൻ നമ്മുടെ മധ്യത്തിൽ നമ്മൾ അവന്റെ സാന്നിധ്യം ഉണ്ടാവും. ഞായറാഴ്ച മറ്റു കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധ പതറിക്കുവാൻ ഇടയാക്കരുത്.
Don't let anything disturb you on a Sunday. Don't let anything disturb you on a Sunday. Dangerous. Okay. Keep Sundays aside.
ഞായറാഴ്ച അതിനായി വേർതിരിച്ചു വയ്ക്കുക.
If you read Leviticus chapter 25,
ലേവ്യപുസ്തകം 25-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ യഹൂദന്മാർക്ക് പെരുന്നാളുകൾ ഉണ്ടായിരുന്നു എന്ന് കാണാൻ
കഴിയും.
അവർക്ക് വാവുകൾ ആഘോഷ ദിവസങ്ങളായി തീർന്നിരുന്നു. ദൈവം അവരോട് എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ സുപ്രധാനമായ കാര്യങ്ങളായി മാറി. അങ്ങനെയാണ് പരീശന്മാർ പരീശന്മാരായി തീർന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം.
Bring no more vain offerings, incense is an abomination to me. New moon and Sabbath and the calling of convocations, I cannot endure iniquity and solemn
assembly. ഇനി വ്യർത്ഥമായ കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഭായാഗം കൂടുന്നതും നീതികേടും ഉത്സവ യോഗവും എനിക്ക് സഹിച്ചുകൂടാ. ഞാൻ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. എന്താണ്
അകൃത്യം?
ഉള്ളിലുള്ളതായ അധാർമികതയാണ് മനുഷ്യ സ്വഭാവത്തിന്റെ വഷളത്വമാണ്. ദൈവം പറയുകയാണ്, നിങ്ങൾ അതല്ല ശരിയാക്കാൻ ശ്രമിക്കുന്നത്. അമാവാസിയിലും വാവുകളിലുമുള്ളതായ നിങ്ങളുടെ വിശുദ്ധമായ കൂട്ട സഭായോഗങ്ങളെ അത്രേ നിങ്ങൾ പ്രധാനപ്പെട്ടതായി കരുതുന്നു. ദൈവം എന്താണ് പറയുവാൻ ശ്രമിക്കുന്നത്? ബാഹ്യമായി ആചാര അനുഷ്ഠാനങ്ങളൊക്കെയും തനിക്ക് വെറുപ്പാകുന്നതാണ്. അവരുടെ മതം കലണ്ടറിനോട് വളരെ ചേർത്ത് ബന്ധിച്ചതായ മതമാണ്. ഇതെല്ലാം നൽകപ്പെട്ടത് എന്തിനായിട്ടാണ്?
All of this had its proper function in the motives were right according to the scripture under the old dispensation.
പഴയ യുഗത്തിൽ ഇതൊക്കെയും അതതിന്റെ സ്ഥാനത്തെ ചേർന്ന് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളായിരുന്നു.
But it was not meant to be a permanent part of the faith under today the new dispensation.
എന്നാൽ പുതിയ നിയമ വ്യവസ്ഥയ്ക്ക് അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി തീരുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നതല്ല.
That's why in John chapter 1 verse 17.
അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ
you find for the law was given through Moses.
ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു.
Grace and truth came through Jesus.
കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു എന്ന് എഴുതിയിരിക്കുന്നു.
So the law was a schoolmaster.
അതുകൊണ്ട് ന്യായപ്രമാണം ഒരു സ്കൂൾ മാസ്റ്റർ ആയിരുന്നു.
It helped to train and discipline
Israel. ഇസ്രായേലിനെ ശിക്ഷണത്തിൽ വളർത്തുവാനും പരിശീലിപ്പിക്കുവാനും അത് പ്രയോജനകരമായി തീർന്നു.
In the childhood of the nation.
രാഷ്ട്രത്തിന്റെ ബാല്യകാലത്ത് അതൊരു ശിശുബാലകനായി ഭവിച്ചു.
The law was preparing the people of Israel for the coming of the Messiah.
മശിഹായുടെ വരവിനായിട്ട് ഇസ്രായേൽ മക്കളെ ഒരുക്കേണ്ടതിനായിട്ട് അത്ര ന്യായപ്രമാണം നൽകപ്പെട്ടത്.
So now that Jesus had come.
എന്നാൽ യേശു വന്ന ശേഷം
the schoolmaster was no longer needed to perform the same function.
ഈ അതേ പ്രവൃത്തി തുടർന്ന് ചെയ്യുവാനായിട്ട് ശിശുപാലകന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല.
Now you read Galatians chapter 3.
ഇനി ഗലാത്യ ലേഖനം 3-ാം അധ്യായം വായിച്ചു നോക്കുക.
24-25
വാക്യങ്ങൾ.
Wherefore the law was our schoolmaster to bring us unto Christ that we might be justified by faith.
വിശ്വാസം വരും മുമ്പേ നമ്മൾ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴിൽ അടച്ച് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിനാൽ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു.
Pastor, you're saying, no, I don't agree with the Old Testament.
പഴയനിയമം വായിക്കേണ്ടതില്ല എന്നല്ലേ പാസ്റ്റർ എന്നെ
പറഞ്ഞു?
ഞാൻ അങ്ങനെ പറഞ്ഞില്ല.
Does this mean that the Old Testament law has no ministry to the New Testament Christian?
പഴയനിയമ ന്യായപ്രമാണത്തിന് പുതിയ നിയമ വിശ്വാസിക്ക് സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാനില്ല എന്നാണോ അതിന്റെ അർത്ഥം?
Of course not.
അതുമല്ല.
The law still reveals the holiness of God.
ന്യായപ്രമാണം ഇപ്പോഴും ദൈവത്തിന്റെ വിശുദ്ധിയെ വെളിപ്പെടുത്തുകയാണ്.
In the law, Jesus Christ can be seen.
ന്യായപ്രമാണത്തിൽ കർത്താവായ യേശുക്രിസ്തു കാണാൻ കഴിയും.
Jesus used the Old Testament scripture to reveal himself to the two disciples on the road to Emmaus after his resurrection.
എമൗസിലേക്കുള്ള യാത്രാമധ്യ ശിഷ്യന്മാർക്ക് തന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള യാത്രാമധ്യ തന്റെ ശിഷ്യന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ യേശു ന്യായപ്രമാണത്തെ ഉപയോഗിച്ചു.
The New Testament was not written at that time.
ആ കാലത്ത് പുതിയ നിയമം രചിക്കപ്പെട്ടിരുന്നില്ല.
24:27.
ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം 27-ാം വാക്യം.
And beginning with Moses and all the prophets,
മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവൻ പഴയ നിയമമാണ് ഉപയോഗിച്ചത്. തന്നെ കുറിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടതിന് പഴയ നിയമം ഉപയോഗിച്ചു. 1 തിമൊഥെയോസ് 1 അധ്യായത്തിന്റെ 8 വാക്യം.
Now we know that the law is good if one uses it lawfully.
ന്യായപ്രമാണം
1:8
നീതിമാനല്ല അധർമ്മികൾ അഭക്തർ അനുസരണം കെട്ടവർ പാപികൾ. മലയാളത്തിൽ 10 വാക്യം. അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു. ന്യായപ്രമാണം ദൈവത്തെ വെളിപ്പെടുത്തുന്നു.
The law also warns us of the consequences of sin.
പാപത്തിന്റെ പരിണിത ഫലങ്ങൾ എന്തെന്നുള്ളത് ന്യായപ്രമാണം നമുക്ക് താക്കീത് നൽകുകയും ചെയ്യും. പാപത്തിന്റെ പരിണിത ഫലങ്ങളെ കുറിച്ച് നാം
ബോധവാന്മാരായിരിക്കേണ്ടതാണ്.
വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ തന്നെ യേശു അപ്പോൾ തന്നെ അത് നമ്മൾ ക്ഷമിക്കുന്നു. അവന്റെ കരുണയിൽ അത്രേ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നത്. എന്നാൽ അവന്റെ അവന്റെ ആധിപത്യത്തിൽ നാം വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നും നമ്മോട് പറയും. അതുകൊണ്ട് പാപത്തിന് പരിണിത ഫലങ്ങളുണ്ട്, സൂക്ഷിക്കേണ്ടതാണ് എന്ന ദൈവവചനം നമ്മെ
ഓർമ്മപ്പെടുത്തുന്നു.
എന്നാൽ ന്യായപ്രമാണത്തിന് എന്താണ് കഴിയാത്തത്? അത് യേശുവിന് മാത്രം കഴിയുന്നതുമാണ്. ന്യായപ്രമാണത്തിനെ രക്ഷിപ്പാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിൽ പാപത്തെ തടയുവാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിയുന്നതുമില്ല. ന്യായപ്രമാണത്തിന് പാപിയെ വീണ്ടെടുപ്പാനും കഴിയുകയില്ല. അതിന് നമുക്ക് കൃപ ആവശ്യമാണ്. ക്രിസ്തു മുഖാന്തരമുള്ളതായ കൃപ ആവശ്യമാണ്.
Then Paul talks about the blessing of grace.
കൃപയുടെ അനുഗ്രഹം എന്താണെന്ന് തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മോട്
പറയുന്നു.
ഇതത്രേ മൂന്നാമത്തെ സത്യം. കൊലോസ്യ ലേഖനം
2:17
നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത്. ന്യായപ്രമാണം നിഴലാണ്, എന്നാൽ ക്രിസ്തു യേശുവിൽ നമുക്ക് അതിന്റെ ദേഹമുണ്ട്, അതിന്റെ പൂർണ്ണതയുണ്ട്. എബ്രായ ലേഖനം 10:1
It can never, by the same sacrifices that are continually offered every year, make perfect those who draw near.
ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായതുകൊണ്ട് ആണ്ടുതോറും ഇടപെടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണ പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുന്നതല്ല.
So the question is very simple. Why go back to the shadows when we have the reality in Jesus Christ?
അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ യാഥാർത്ഥ്യം പൂർണ്ണത ഉള്ളതുകൊണ്ട് എന്തിനു വേണ്ടി നാം നിഴലുകളിലേക്ക് മടങ്ങി പോകണം?
Imagine I'm seeing brother Jim after a long time. Let's say I won't see him for 5 years, and then suddenly I see him after 5 years.
സഹോദരൻ ജീമിനെ ഞാൻ 5 വർഷത്തേക്ക് കണ്ടിട്ടില്ല, ഉടനെ ഒരു ദിവസം പെട്ടെന്ന് കാണുന്നത് വിചാരിക്കുക.
And he's coming right there from front, and then the sun is behind him, and then there's a shadow.
അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന്റെ പുറകിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതുകൊണ്ട് ഒരു നിഴല് കാണാൻ
കഴിയുന്നുണ്ട്.
ഞാൻ നിഴല് കണ്ടിട്ട് അതിനെ പോയി ആലിംഗനം ചെയ്യുകയാണ്. വ്യക്തിയെ ആലിംഗനം ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ നിഴലിനെ ആലിംഗനം ചെയ്യും. ഇന്ന് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി പോകുന്ന വിശ്വാസികൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതും ഇത് തന്നെയാണ്. യാഥാർത്ഥ്യം നിലവിലിരിക്കെ അവർ നിഴലിനെ മുറുകെ പിടിപ്പാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് ഭക്ഷണപാനീയങ്ങളോ പെരുന്നാൾ വാവ് ശബത്ത് തുടങ്ങിയ കാര്യങ്ങൾ ആചരിക്കുന്നവർ ബാഹ്യമായി ഭക്തിയുടെ വേഷം ഉണ്ടാകുന്നു. അവർ നിഴലുകൾ, എന്നാൽ അവർ നിഴലുകളെ അത്ര ആലിംഗനം ചെയ്യുന്നു. അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഈ ആചാരങ്ങൾക്ക് കഴിയുന്നതല്ല. ന്യായപ്രമാണവാദം ഒരു ആത്മീയമായ സംഗതി അല്ല, എന്നാൽ മനുഷ്യനെ സ്വയം പുകഴ്ച പറയുവാൻ തക്കൊണ്ട് അത് പ്രയോജനപ്പെടും. ഞാൻ ഇത്ര ഭാഗങ്ങൾ വായിച്ചു തീർത്തു എന്നെല്ലാം അവകാശം വ്യത്യാസപ്പെടുവാനായിട്ട്
കഴിയും.
നിങ്ങളുടെ ആത്മീയതയുടെ ഒരു അളവ് പോലായിട്ട് ആളുകൾ അതിനെ കരുതുന്നു, അതേക്കുറിച്ച് അഭിമാനം കൊള്ളുവാനായിട്ട്
ഇടയാകും.
എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് താരതമ്യപ്പെടുത്തുവാനുള്ള കോണം ഇത് യാതൊന്നുമല്ല. എഫെസ്യ ലേഖനം 4:13 13-ാം വാക്യം.
Until we all attain to the unity of the faith and of the knowledge of the Son of God, to mature manhood, to the measure of the stature of the fullness of Christ.
അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം അത്രേ.
So the point is this.
ഞാൻ പറഞ്ഞു വരുന്നത്
ഇതാണ്,
വിശ്വാസികൾ എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണതയുടെ
ഭാഗമാക്കുകളാണ്.
അങ്ങനെയെങ്കിൽ ന്യായപ്രമാണത്തിന്റെ അനുഷ്ഠാനത്തിലൂടെ ഈ സമ്പൂർണതയിൽ എത്തിച്ചേരുവാനായിട്ട് നിങ്ങൾ എന്തിനാ ശ്രമിക്കണം? നിങ്ങൾക്കത് അസാധ്യമാണ്, അത് സാധ്യമായ കാര്യമല്ല. ക്രിസ്തു യേശുവിൽ വിശ്വാസി സമ്പൂർണനാണ്, നാം അവന്റെ സമ്പൂർണതയുടെ ഭാഗം.
What must we do?
ഇനി നാം എന്താണ് ചെയ്യേണ്ടത്?
We must learn to draw from this fullness, from this reality of fullness in Christ.
അവ ക്രിസ്തുയേശുവിലുള്ളതായ നിറവിൽ നിന്ന് നാം കോരികയത്രേ വേണ്ടത്.
Then Paul says,
തുടർന്ന് പൗലോസ് പറയുകയാണ്,
let no man disqualify you of your reward.
ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിച്ചു കളയരുത്.
Verse 18 and 19 Colossians chapter 2.
കൊലോസ് ലേഖനം 2:18-19 വാക്യങ്ങൾ.
Let no one disqualify you, insisting on asceticism and worship of angels, going in detail about missions, puffed up without reason by sensuous mind, and not holding fast to the head, from whom the whole body, nourished and knit together through its joints and ligaments, grows with the growth that is from God.
താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ ബിരുദ തെറ്റിക്കരുത്. ബിരുദ തെറ്റിക്കുക എന്നുള്ള
പദപ്രയോഗം
എന്നാണ് കിങ് ജെയിംസ് വിവർത്തനത്തിൽ അതിനെ ഒരു സമ്മാനം നഷ്ടമാക്കുന്നത് അല്ലെങ്കിൽ അതിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് തുല്യമായ പദപ്രയോഗമാണ്. ഓട്ടക്കളത്തിൽ ഉപയോഗിക്കുന്നതായ ഒരു പദപ്രയോഗമാണ്. നിയമപ്രകാരം ഓടാത്തത് കൊണ്ട് ഓട്ടക്കാരനെ അമ്പയർ അവനെ പുറത്താക്കും. ആ പട്ടണത്തിലെ ഒരു പൗരനല്ല ഈ ഓട്ടക്കാരൻ എന്ന് തെളിയിക്കപ്പെടും.
But he forfeits the honor of winning the prize because he is disqualified.
തന്റെ പൗരത്വം അവന് നഷ്ടമാകുന്നില്ല, എന്നാൽ അതേസമയം തനിക്ക് ലഭിക്കേണ്ടതായ സമ്മാനം അവന് നഷ്ടമാകുകയും ചെയ്യും. അതുകൊണ്ട് ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ വിസമ്മതിക്കുന്നതായ ഒരു വിശ്വാസി അവന്റെ രക്ഷ അവന് നഷ്ടമാകുന്നില്ല, എന്നാൽ കർത്താവിന്റെ അംഗീകാരം അവന് നഷ്ടമായി
തീരും,
അവന്റെ പ്രതിഫലം അവന് നഷ്ടമായി
തീരും.
ദൈവം നമുക്ക് പ്രതിഫലത്തെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസ്തർക്ക് അവൻ പ്രതിഫലം നൽകുമെന്ന് അവന്റെ വാഗ്ദത്വം ഉണ്ടല്ലോ.
1 Corinthians 3:8. He who plants and he who waters are one, and each should receive his wages according to his labor.
നടുന്നവനും നനയ്ക്കുന്നവനും ഒരുപോലെ ഓരോരുത്തരും താൻ താന്റെ അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി കിട്ടും.
So God wants to give us reward.
അതുകൊണ്ട് ദൈവം നമുക്ക് പ്രതിഫലത്തെ നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം എത്ര കൃപയുള്ളവനെന്ന് ഓർക്കുക.
Salvation belongs to God.
രക്ഷ അവൻ ദൈവത്തിൽ നിന്നുള്ളതാണ്.
He gives us the gift of salvation.
അവൻ നമുക്ക് രക്ഷ എന്ന ദാനം നൽകുന്നു.
Then he empowers us to live the way that he wants us to live.
താൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിക്കാൻ ആവശ്യമായ ശക്തിയും അവൻ നമുക്ക് നൽകുന്നു.
അതിന്
പിന്നീട് അവൻ നമുക്ക് പ്രതിഫലവും നൽകുന്നു.
So it's a gracious act of God that he has promised rewards to those who serve him.
അവനെ ശുശ്രൂഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലത്തെ നൽകുന്നത് ദൈവത്തിന്റെ കൃപയുടെ കരമാണ്.
Actually God owes us nothing.
വാസ്തവത്തിൽ പറഞ്ഞാൽ ദൈവം നമ്മോട് ഒന്നിനും കടമ്പെട്ടിരിക്കുന്നില്ല.
We should be so grateful.
നാം വാസ്തവത്തിൽ കൃപ കരുണയുള്ള
ആളാണ്. He has saved us from eternal judgment.
അവൻ നമ്മെ നിത്യമായ നാശത്തിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് നാം അവനോട്
കൃതജ്ഞതയുള്ളവരായിരിക്കേണ്ടതാണ്.
അവൻ നരകത്തിൽ നമ്മെ വീണ്ടെടുത്തതുകൊണ്ട് നിത്യമായി നാം അവനോട് നന്ദിയുള്ളവരായിരിക്കുന്നു. പ്രതിഫലം ലഭിച്ചാലും ഇല്ലെങ്കിലും നാം അവന് ശുശ്രൂഷ
ചെയ്യേണ്ടവരാണ്.
യഥാർത്ഥ ദൈവദാസന്മാർ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നത് ഈ വിധത്തിലാണ്. ദൈവത്തോടുള്ള ഭക്തിയിലും അവനോടുള്ള സ്നേഹത്തിലുമാണ് അവർ അവനെ അനുസരിക്കുന്നത്. അവർ പ്രതിഫലത്തെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കുന്നതുമില്ല. നരകത്തിൽ ശിക്ഷകൾക്ക് ഏറ്റക്കുറിച്ചിലുകളുണ്ട്. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 14-ാം
വാക്യം,
കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ, നിങ്ങൾ വിധവമാരുടെ വീടുകളെ വെയിക്കളെ ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു, ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി
വരും.
കടുമയേറിയ ശിക്ഷാവിധി
വരും.
നരകത്തിൽ ശിക്ഷയ്ക്ക് ഏറ്റക്കുറിച്ചുകൾ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ദൈവം നീതിമാനായ ദൈവമാകയാൽ നരകത്തിലും ശിക്ഷയ്ക്ക് ഏറ്റക്കുറിച്ചിലുകളുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിലും പ്രതിഫലത്തിന്റെ തേജസ്സിന് വ്യത്യാസമുണ്ടാവും.
So even though all believers will be like Jesus Christ in that glorified body,
തേജസ്സേറിയ ശരീരത്തോടുകൂടി എല്ലാ വിശ്വാസികളും ക്രിസ്തുയേശുവിനെ പോലെ ആയിത്തീരുമെങ്കിലും
there will still be degrees of reward in heaven.
സ്വർഗത്തിലും പ്രതിഫലത്തിന് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും.
So there is a great danger that our lives today, if we are not faithfully serving Him, our lives today will rob us of reward and glory in heaven.
നാം വിശ്വസ്തതയോടുകൂടി ദൈവത്തിന് സേവ ചെയ്യുന്നില്ലായെങ്കിൽ അത് നമ്മുടെ നിത്യതയിലുള്ളതായ പ്രതിഫലത്തിനെ ബാധിക്കും എന്നുള്ള കാര്യം നാം അറിയണം. ഇവിടെ പൗലോസ് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായ അപായ സൂചന, അത് കിഴക്കൻ ദേശക്കാരുടേതായ സന്യാസം പോലെയുള്ളതായ
ചിന്തകളാണ്.
ദൈവവചനം കൂടാതെയോ പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെയോ ആത്മീകമായി ഒരു ഔന്നത്തിൽ എത്തിച്ചേരാം എന്നുള്ളതായ ചിന്തയാണ്. കൊലോസിലുള്ളതായ ദുരുപദേശകന്മാർ ദൂതന്മാരുമായി സംബന്ധം പുലർത്തുകയും തെറ്റായ ദർശനങ്ങൾ പ്രാപിക്കുകയും ചെയ്തിരുന്നു. ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവിനെയും വഴി പങ്കില്ലാതെ അവർ എല്ലാ തരത്തിലുള്ളതായ പൈശാചിക ചിന്താഗതികൾക്കും തങ്ങളെ തന്നെ തുറന്നു
വെച്ചിരിക്കുകയാണ്.
കാരണം ആളുകൾക്ക് തെറ്റായ ദോഷമായ അനുഭവങ്ങൾ നൽകുവാനായിട്ട് പിശാചിനറിയാം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13-15 വരെയുള്ള വാക്യങ്ങൾ,
and no wonder, for even Satan disguises himself as an angel of light. So it is no surprise if your servants also disguise themselves as servants of righteousness. Their end will correspond to their deeds.
ഇങ്ങനെയുള്ള കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ, അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചതിന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവരുടെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക്
ഒത്തതായിരിക്കും.
2:18 വാക്യം, കിംഗ് ജെയിംസ് വിവർത്തനത്തിൽ, സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുകയും തന്റെ ജഡമനസ്സിനാൽ വെറുതെ ചീർക്കുകയും ചെയ്യുന്നവർ.
Now the word translated intruding was a technical term used by mystical religions of that day.
ആ കാലഘട്ടത്തിലുള്ളതായ ആത്മീയ സന്യസ്തരും അങ്ങനെയുള്ള ആളുകൾ പ്രവേശിച്ചിരുന്നതായ ഒരു പ്രവേശനത്തെ കുറിച്ചാണ് സ്വന്തം ദർശനങ്ങൾ പ്രവേശിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
It meant actually to set foot in the inner shrine to be fully initiated into the mysteries of that particular religion.
ഏതൊരു മൂർത്തിയുടെയും ഏറ്റവും അകത്തുള്ളതായ അനുഭവത്തിലേക്ക് അടുത്തു ചെല്ലുന്നതിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്.
No believer in Christ has to go through any initiation ceremony to get into the presence of God.
ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം ഒരു വിശ്വാസിക്ക് ഏതെങ്കിലും തരത്തിലുള്ളതായ ഒരു ഒരു പ്രവർത്തനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടില്ല.
Because we are boldness to enter into the holiest of holies by the blood of Jesus Christ.
കാരണം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനമുണ്ട്. ഇബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം,
Having therefore, brethren, boldness to enter into the holiest by
കഥാവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശനത്തിന് ധൈര്യമുണ്ട്. അതുകൊണ്ട് ഏത് വിശ്വാസിക്കും കൃപാസനത്തിനടുത്തേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാനായിട്ട് കഴിയും. എബ്രായ ലേഖനം 4:16 വാക്യം അങ്ങനെ പറയുന്നു. അതുകൊണ്ട് കരുണ ലഭിക്കാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനേക്ക് അടുത്തു ചെല്ലുക. കൊലോസിയിലുള്ളതായ ആളുകൾ അവർ വഞ്ചിക്കപ്പെടുകയാണ്. അവർ ദൂതന്മാരെ ആരാധിക്കുന്നവരായി
തീർന്നു.
അവർ ദൂതന്മാരെ ആരാധിക്കുവാൻ തക്കവണ്ണം വഞ്ചിക്കപ്പെടും.
2:18
താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിക്കുന്നതായ ഒരു കൂട്ടം ആളുകൾ. ദൂതന്മാർ മനുഷ്യരുടെ സേവകാത്മാക്കളാണ്. നമുക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അത്രേ അവർ അയക്കപ്പെടുന്നു. അവർ നമ്മുടെ
ശുശ്രൂഷകന്മാരാണ്.
ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് ആ സ്ഥലത്തും അതിന്റെ ഞങ്ങളുടെ ഭവനത്തിലും ദൈവദൂതന്മാർ കാവൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. അനുദിനം എല്ലാ തരത്തിലുള്ളതായ അപകടങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഇവിടെ കടന്നു വരുവാൻ ആവശ്യമില്ലാത്തവർ ഇവിടെ കടന്നു വരുവാൻ നീ അനുവദിക്കില്ല. സഭയെ കുറിച്ചും അതൊരു നല്ല
പ്രാർത്ഥനയാണ്.
സഭകളിൽ നിന്ന് കടന്നു കൂടുവാൻ ശ്രമിക്കുന്നതായ ദുരുപദേശകന്മാരും വഞ്ചകന്മാരും ധാരാളമുണ്ട്. ആ തരത്തിലുള്ളതായ വഞ്ചനയിൽ നിന്ന് സഭ സംരക്ഷിക്കപ്പെടുവാനായിട്ട് നാം
പ്രാർത്ഥിക്കേണ്ടതാണ്.
വിശ്വാസികൾക്ക് ശുശ്രൂഷ ചെയ്യുന്ന സേവകാത്മാക്കൾ അവർ നമുക്ക് ശുശ്രൂഷക്കാരാണ്. എബ്രായ ലേഖനം
1:14
അവരൊക്കെ ഈ രക്ഷപ്രാപിക്കാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളല്ലേ? ദുരുപദേശകന്മാർ കൊണ്ടുവന്നതായ ഈ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഒരു തെറ്റായ താഴ്മയുടെ മനോഭാവം എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അത് അഹങ്കയാണ്.
This is what the Gnostic would say.
ജ്ഞാനവാദികൾ ഇതാണ് അവകാശപ്പെട്ടത്.
I'm not good enough to come directly to God.
ഞാൻ നേരിട്ട് ദൈവസന്നിധിയിൽ ചെല്ലുവാനായിട്ട് അത്ര യോഗ്യനല്ല.
So I start with one of the angels.
അതുകൊണ്ട് ഒരു ദൂതൻ വഴി ഞാൻ ആരംഭിക്കാം.
So trying to reach God the Father through anyone or anything else other than his son Jesus Christ is
പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമല്ലാതെ ദൈവത്തെ സമീപിക്കുവാൻ ശ്രമിക്കുന്ന ഏതൊരാളും ചെയ്യുന്നത്
വിഗ്രഹാരാധനയാണ്.
ദൈവത്തിനും മനുഷ്യർക്കും മധ്യം ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇതത്ര അവൻ പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 14:4 യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും. ഞാൻ തന്നെ ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. 1 Timotheus 2:5 ദൈവം ഒരുവൻ അത്ര, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ മനുഷ്യപുത്രനായി തീർന്ന യേശു ക്രിസ്തു തന്നെ. അതുകൊണ്ട് ദൂതന്മാരിൽ മുഖാന്തരമോ അല്ലെങ്കിൽ വിശുദ്ധന്മാർ മുഖാന്തരമോ ദൈവത്തെ സമീപിക്കുവാൻ ശ്രമിക്കുന്നത് ആരും അവർ യഥാർത്ഥ എളിമയല്ല
കാണിക്കുന്നത്.
കാരണം അവർ ദൈവവചനത്തിന്റെ സത്യത്തെ അംഗീകരിക്കുന്നില്ല. ദൈവവചനത്തിന് പകരമായി മനുഷ്യനിർമ്മിതമായ മാർഗങ്ങൾ കണ്ടെത്തുന്നതിൽ ആണ് അവർ കണ്ടെത്തിയത്രേ അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ തന്റെ ജഡ മനസ്സിനാൽ വെറുതെ ചീർത്തിരിക്കുകയാണ് എന്ന് പൗലോസ് പറയുന്നു. അവന്റെ ആത്മീയമല്ലാത്ത മനസ്സ് വിഗ്രഹാരാധനയോടുള്ള ബന്ധത്തിൽ ചീർത്തിരിക്കുകയാണ് എന്ന് എൻഐവിയിൽ പറയും. യഥാർത്ഥ ആരാധന ഒരു മനുഷ്യനെ എളിമയുള്ളവനാക്കി തീർക്കും.
The spirit, soul, and the body of the believer is awed by the greatness of God.
വിശ്വാസിയുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുപോലെ ദൈവത്തിന്റെ മഹത്വത്തെ ഓർത്ത് ആശ്ചര്യം കൂറുക.
സോ ഇൻ വർഷിപ്പ് ദ വിൽ ഈസ് സറണ്ടർഡ്, ദ വിൽ ഓഫ് ദ ബിലീവർ സറണ്ടർഡ്, ഇറ്റ് ഈസ് സബ്മിറ്റഡ് ടു ദ പർപ്പസസ് ഓഫ് ഗോഡ് ഫോർ ഹിസ് ലൈഫ്.
ആരാധനയിൽ ദൈവത്തിന്റെ ഹിതത്തിന് മനുഷ്യന്റെ ഇച്ഛ കീഴ്പ്പെടുകയാണ്, താഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്.
നൗ ദ നാസ്റ്റിക്സ്, they were interested primarily in deeper spiritual knowledge.
എന്നാൽ ജ്ഞാനവാദികൾ ആകട്ടെ ആഴമേറിയ ആത്മീയ അനുഭവങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നവരാണ്.
And they ignored God's truth.
എന്നാൽ അതിനുവേണ്ടി അവർ ദൈവത്തിന്റെ സത്യത്തെ തള്ളിക്കളഞ്ഞു.
So their inner secrets gave them big heads but not burning hearts for God.
അവരുടെ ഈ ആഗ്രഹം അവർക്ക് ചീർപ്പിച്ച മനസ്സുകൾ നൽകി, എന്നാൽ ദൈവത്തിന് വിധേയപ്പെടുന്നതായ ഹൃദയം അവർക്ക് നൽകപ്പെട്ട് അവർക്ക് ലഭിച്ചില്ല. അതുകൊണ്ടാണ് അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു എന്ന കൊരിന്ത്യ ലേഖനത്തിൽ നാം
വായിക്കുന്നു.
യഥാർത്ഥത്തിലുള്ള ആത്മീയമായ ഒരു അനുഭവം, ദൈവത്തോടുള്ള അനുഭവം നമ്മെ കീഴ്പ്പെടുവാനായിട്ടും വിധേയപ്പെടുവാനായിട്ടും വിധേയത്വത്തിലേക്ക് നടത്തുന്നു.
You know, Job, when he was finding, he was arguing with God, he says things which he should not say about God.
Yeah, he says that. So finally, when God meets with Job, he says that, you know, God has told me that you will not say anything
about God. Job is silent.
Job is silent.
Job 42.
Job is silent. Job 42. Job
5 and 6.
5 and 6 walking.
I heard of you by the hearing of the ear, but now my eyes see you. Therefore, I despise myself and repent, you see, now I repent, he said, in dust and ashes. That means Job had sinned.
ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എന്റെ കണ്ണാൽ നിന്നെ കാണുന്നു, ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ക്ഷാരത്തിലും കിടന്ന് അനുഭവിക്കുന്നു എന്ന് ഇയ്യോ പറയുന്നു. ഇയ്യോ കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. നാം എല്ലാവരും കൃപയാലാണ് രക്ഷിക്കപ്പെടുന്നത്. പത്രോസ് കർത്താവ് യേശുക്രിസ്തുവിന് മുമ്പിൽ കവിണ്ണു വീണ് ഞാൻ പാപിയായ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നെ വിട്ടുപോകണമെന്ന് നിലവിളിക്കുന്നു. യെശയ്യാവ് ദൈവത്തെ കണ്ടപ്പോൾ താൻ എത്ര വലിയൊരു ദോഷിയാണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞു. ഏറ്റു പറയും യെശയ്യാ പ്രവാചക പുസ്തകം 6:1 ഒന്നാം വാക്യം. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എന്ന് പറയും. ദൈവത്തിന്റെ വിശുദ്ധിയെ നാം കാണുമ്പോൾ, നാം അവനെ ആശ്ചര്യപൂർവ്വം നോക്കുമ്പോൾ, നമ്മുടെ അകൃത്യത്തെ, നമ്മുടെ ഉള്ള കറയത്രയെ നാം കാണുന്നു. ഉയർത്തെഴുന്നേറ്റവനായ യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അവൻ മരിച്ചവനെ പോലെ അവന്റെ കാൽപാദങ്ങൾ വീണു. വെളിപ്പാട് ദിവസം 1:17 അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്ന് പറഞ്ഞു.
സോ പ്ലീസ് ബിവെയർ ഓഫ് ദിസ് ചീപ്പ് ഫാമിലിയാരിറ്റി വിത്ത് സം പീപ്പിൾ അപ്രോച്ച് ഗോഡ് ഇൻ പ്രേയർ.
ചില ആളുകളെങ്കിലും പ്രാർത്ഥനയിൽ ദൈവത്തെ വളരെ നിസ്സാരമായി സമീപിക്കാൻ ശ്രമിക്കുന്നത് നാം പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്.
സംതൈംസ് വെൻ ദേ ടോക്ക് അബൌട്ട് ഗോഡ് ഇൻ ടെസ്റ്റിമണി ഓർ ഇൻ കൺവേഴ്സേഷൻ, ഇറ്റ് ആക്ച്വലി ബോർഡേഴ്സ് ടു ബ്ലാസ്ഫെമി.
ചില ആളുകൾ സാക്ഷ്യത്തിലും സംസാരത്തിലും ഒക്കെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവദൂഷണത്തിന് വളരെ അടുത്തതായ പദങ്ങൾ ഉപയോഗിച്ചാണ്.
ബിഷപ്പ് വെസ്റ്റ്കോട്ട്, ഹി വാസ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ, ഹി വാസ് ദി ഓതർ ഓഫ് മെനി സ്കോളർലി കമന്ററീസ് ഓൺ വേരിയസ് ബുക്സ് ഓഫ് ദി ബൈബിൾ.
ദൈവവചനത്തിലെ പല പുസ്തകങ്ങളെ കുറിച്ചും വളരെ നല്ല വ്യാഖ്യാനങ്ങൾ എഴുതിയ ഒരാളാണ് ബിഷപ്പ് വെസ്റ്റ്കോട്ട്. ഇങ്ങനെയാണതിനെ കുറിച്ച് പറയുന്നത്. ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ഭയചകിതനായി തീരുന്നു. ഈ വ്യർത്ഥമായ മതം, ചീർപ്പുള്ളതായ ജഡ സ്വഭാവ മനസ്സ്, കൊലോസ് ലേഖന 2:18 വാക്യത്തിൽ അതേ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തു നിന്ന് ലഭിക്കുന്നതായ യഥാർത്ഥ ആത്മീയ പോഷണത്തിന് പകരമായി വളരെ ബലഹീനമായ നിസ്സാരമായ ഒരു പകരമാണ്.
ഫോർ ദി ഫാസ്റ്റ് ദ ഹെഡ് ഫ്രം ഹൂം ദ ഹോൾ ബോഡി
തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. തലയായവനല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു, ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. യേശുക്രിസ്തു ശരീരത്തിന്റെ തലയാണ്. നാം അവന്റെ സഭയായ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളുമാണ്.
Again, you read that in Romans 12, verse 4.
റോമലേഖനം 12-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു.
For as in one body we have many members, and the members don't all have the same function.
ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ട്, അവയവങ്ങൾക്ക് പ്രവൃത്തി ഒന്നല്ല താനും.
In 1 Corinthians chapter 12, right up to chapter 14, speaks about the body of Christ, the church.
1 കൊരിന്ത്യർ 12-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ ശരീരമാകുന്ന സഭയെ കുറിച്ചാണ് നാം
വായിക്കുന്നത്.
ശരീരത്തിന്റെ അവയവങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ കൃപാവരങ്ങൾ എങ്ങനെ പ്രാവർത്തികമാകുന്നു എന്ന് നാം അവിടെ
വായിക്കും.
4-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും എന്ന് നാം വായിക്കുന്നു. നാം ശരീരത്തിൽ നമുക്ക് അന്യോന്യം വളരെ അത്യന്താപേക്ഷിതമായ ആവശ്യമായ ആളുകളാണ്,
കാര്യമാണ്.
ഏകാന്തതയിൽ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികളില്ല, സ്വതന്ത്ര സഭകളുമില്ല. നാം എല്ലാവരും അന്യോന്യം
ആശ്രയിക്കുന്നവരാണ്.
വർഗീസയില്ലായ സഹോദരനില്ലെങ്കിൽ എനിക്ക് മൂവാറ്റുപുഴ വരിക അസാധ്യമാണ്. ഇന്ന് ഇങ്ങോട്ട് ഞാൻ വളരെ ക്ഷീണിതനായതുകൊണ്ട് ഇന്ന് വർഗീസ് സഹോദരനാണ് വണ്ടി ഓടിച്ചത്, എനിക്ക് ഉറക്കം
വരികയായിരുന്നു.
എത്ര വർഷങ്ങളായി അവൻ എന്നോടൊപ്പം ചേർന്ന് എനിക്ക് അവരെ കൂടാതെ പ്രവർത്തിപ്പാൻ കഴിയുകയില്ല. നാം ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. നാം അന്യോന്യം നമുക്ക്
ആവശ്യമുണ്ട്.
ഞായറാഴ്ച ഒരിക്കൽ പോലും വരാതിരിക്കുന്നില്ല. എന്റെ വലത്തുകൈ വെട്ടിക്കളഞ്ഞത് പോലെയാണ് ഒരു ഞായറാഴ്ച അദ്ദേഹം
ഇല്ലായിരിക്കും.
നമുക്ക് അന്യോന്യം ആവശ്യമുണ്ട്.
We grow together.
നാം ഒരുമിച്ചാണ് വളരുന്നത്. നാം അന്യോന്യമാണ് ആത്മീയ വർധന
വരുത്തുന്നത്.
ഒരു ശിശുവിനെ എടുത്ത് പുറത്ത് വെയിലത്ത് വയ്ക്കാൻ ഒക്കില്ല, അത് മരിച്ചു
പോകും.
എന്നാൽ കുടുംബം, ശിശുവിന് ഒരു കുടുംബം ആവശ്യമാണ്. അവനെ പോറ്റി പുലർത്തേണ്ടതാണ്. അങ്ങനെ വളരുകയാണ് ചെയ്യുന്നത്. ഒരു ബാലനായിത്തീരുന്നു, പിന്നീട് മുതിർന്ന പ്രായപൂർത്തി പ്രാപിക്കുന്നു. ശരീരം കൂടാതെ, കുടുംബം കൂടാതെ ഈ വളർച്ച സാധ്യമല്ല. ഇതുപോലെ തന്നെയാണ് സഭയിൽ. നാം അന്യോന്യം വിശ്വാസികൾ എന്ന നിലയിൽ ആത്മീയ വർദ്ധനവിനുള്ളത് ചെയ്യുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, 1 കൊരിന്ത്യർ 12 അധ്യായം 12-13 വാക്യങ്ങൾ.
For just as the body is one and has many members, and all members of the body, though many, are one body, so it is with Christ. For in one spirit we were all baptized in one body, Jews or Greeks, slaves or free, and all were made to
ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കും. എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. യഹൂദനന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ, നാം എല്ലാവരും ഏക ശരീരമാകുമാറോ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. മനുഷ്യ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് ക്രിസ്തു ശരീരത്തിൽ അവയവങ്ങളായ നാം അന്യോന്യം ശരീരം ഒരു അവയവമല്ല, പലതത്രേ.
But if a believer does not draw on the spiritual nourishment that comes from Jesus Christ and from other believers,
ഒരു വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും ശരീരമാകുന്ന സഭയിൽ നിന്ന് ലഭിക്കുന്നതായ ആത്മീയ പോഷണം പ്രാപിച്ച് വളരുന്നില്ല എങ്കിൽ അവൻ
ബലഹീനനായിത്തീരും.
ദുരുപേക്ഷകന്മാർ സഭയുടെ തലയാകുന്ന കർത്താവായ യേശു ക്രിസ്തുമായി ബന്ധമുള്ളവരായിരുന്നില്ല.
holding fast.
അതുകൊണ്ടാണ് പത്തൊമ്പതാം വാക്യത്തിൽ തലയെ മുറുകെ പിടിക്കാത്തവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്.
They were blind to spiritual truth.
അവർ ആത്മീയമായ സത്യങ്ങൾക്ക് അന്ധതയുള്ളവരാണ്.
But they thought they were spiritual experts.
എന്നാൽ അവർ ആത്മീയമായ ഔന്നത്യത്തിൽ ഇരിക്കുന്നവർ എന്ന് അവരെ കുറിച്ച് കരുതി.
The true body of Jesus Christ, this church, grows by spiritual nutrition from Jesus Christ the head.
തലയാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ആത്മീയ പോഷണം പ്രാപിച്ചാണ് യഥാർത്ഥ സഭ വളരുന്നത്.
So every member of Christ's body, including the ligaments and the sinews, the joints and bands, are all important to the health and the growth of the body.
ശരീരത്തിലെ എല്ലാ അവയവങ്ങളും അതിന്റെ ജനമ്പുകളും അതിന്റെ എല്ലാം ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.
So no matter what your spiritual gift may be,
നിങ്ങളുടെ ആത്മീയമായ കൃപാവരം എന്ത് തന്നെ ആയിരുന്നാലും,
you are important to the church.
സഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്.
Now in fact some people who may not have spectacular public ministries are probably, I would say, just as important behind the scenes as those out there in public.
പ്രകടമായ ശുശ്രൂഷകൾ ഇല്ലാത്ത ആളുകൾ തന്നെയും പരസ്യമായ ശുശ്രൂഷകൾ ലഭിക്കാത്ത ആളുകൾ തന്നെയും സഭയിൽ അത്ര തന്നെ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നവരാണ്.
So it is through worship, through prayer and the word that we draw on spiritual resources of Jesus.
ആരാധനയിലൂടെ പ്രാർത്ഥനയിലൂടെ വചനപഠനത്തിലൂടെയാണ് നാം ആത്മീയമായ പരിപോഷണം പ്രാപിക്കുന്നത്.
Please don't neglect these three pillars.
ഈ മൂന്ന് അടിസ്ഥാന തൂണുകൾ തള്ളിക്കളയരുത്.
Worship,
ആരാധന, പ്രാർത്ഥന
and the word of God.
ദൈവവചനം.
Privately,
വ്യക്തിപരമായും സ്വന്തമായും പരസ്യമായും.
As we gather together,
നാം ഒരുമിച്ച് കൂടി വരുമ്പോഴും
Sunday,
ഞായറാഴ്ചകളിൽ കൂടി വരുമ്പോഴും
during the week sometime,
അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ കൂടി വരുമ്പോഴും
don't ever neglect these pillars.
ഈ മൂന്ന് അടിസ്ഥാന തൂണുകൾ നിസ്സാരമായി കരുതരുത്. നാം എല്ലാവരും ഒരു പ്രാദേശിക ശരീരത്തിന്റെ സഭയുടെ ഭാഗമായി തീരേണ്ടതാണ്. അവിടെ നമുക്ക് ആരാധന ഉണ്ടാകും, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയണം, ദൈവവചനം പഠിപ്പാൻ കഴിയണം. ഈ പ്രാദേശിക സഭയിലാണ് നമ്മുടെ കൃപാവരങ്ങൾ നാം പ്രയോജനപ്പെടുത്തുന്നത്. എഫെസ്യർ ലേഖനം 4:16.
Even each part is working properly, it makes the body grow so that it builds itself up in love.
ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന്റെ അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏത് സന്ധ്യയാലും സ്നേഹത്തിനുള്ള വർധനയ്ക്കായി അവനിലുള്ള വളർച്ച പ്രാപിക്കുന്നു.
1 Corinthians 12:7.
ഓരോരുത്തർ ദൈവത്തിന്റെ 12:7 എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതു പ്രയോജനത്തിനായി നൽകപ്പെടുന്നു.
The manifestation of the spirit is a gift.
Aatmavinte krupavarangal devathinte aatmavinte prakadanamaanu.
Actually, instead of the word gift, what should actually be said is manifestation of the spirit.
Krupavarangal krupadanangal ennu parayunnavarum aatmavinte prakadanam ennaanu vaasthavathil parayendathu.
What is it given for?
Endinayi nalgapadunu?
For the common good.
Bodhu prayojanathinayi nalgapadunu.
For edifying and building up the body.
Christuvinte shareeramaana sabhayude aatmiya vardhanavinayi nalgapadunu.
The New Testament says nothing about isolated believers.
Ekaanthathil kazhiyunna ഒരു വിശ്വാസിയെ കുറിച്ച് പുതിയ നിയമം പരാമർശിക്കുന്നു. അതങ്ങനെ ഒരു വിശ്വാസിയെ ഒരിടത്ത് കാണാൻ
കഴിയും.
പ്രാദേശിക സഭയുടെ പുറത്തുള്ളതായ ഏകാന്തത്തിൽ കഴിയുന്ന വിശ്വാസികളെ കുറിച്ച് ദൈവവചനം ഒന്നും പറയുന്നില്ല.
And not draw on the head and the nourishment of the spiritual body.
എന്നാൽ ഒരു പ്രാദേശികയുടെ സഭയുടെ അംഗമായിരിക്കെ തന്നെ തലയാകുന്ന ക്രിസ്തുവിൽ നിന്നും ശരീരത്തിന്റേതായ പോഷണം പ്രാപിക്കാതിരിക്കാനായിട്ട് കഴിയുമോ?
The false teachers in Colossae,
കൊലോസയിലുള്ളതായ ദുരുപദേഷ്ടാക്കന്മാർ,
they sought to introduce their teachings into local assembly.
പ്രാദേശിക സഭയിൽ അവരുടെ ഉപദേശങ്ങൾ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുന്നു.
And if they succeeded, what would have
happened? അവർ വിജയിച്ചെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു?
They would have caused the spiritual nourishment to decrease and to decay instead of increase.
ആത്മീയമായ പരിപോഷണത്തിന്റെ ധാര നിന്നു പോവാൻ അല്ലെങ്കിൽ അത് നഷ്ടമായി പോവാൻ മുഖാന്തരമായേനെ.
Because unless the members of the local assembly abide in Christ,
പ്രാദേശിക സഭയുടെ അംഗങ്ങൾ ക്രിസ്തുവിൽ വസിക്കുന്നില്ലെങ്കിൽ,
and yield to Christ,
ക്രിസ്തുവിനെ വിധേയപ്പെടുന്നില്ലെങ്കിൽ,
they don't obey the word of God,
ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ,
we cannot experience the life of the head who is Jesus Christ.
തലയാകുന്ന ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് അനുഭവവേദ്യമായി തീരുകയില്ല.
You know, there is a fascination with religious mysticism that attracts people.
ആളുകളെ ആകർഷിക്കുന്നതായ ആത്മീയമായ ചില മർമ്മങ്ങളുണ്ട്.
Yeah. നിങ്ങളുടെ നിങ്ങളുടെ
ഭാവിയെ കുറിച്ചോ ഭൂതകാലത്തെ കുറിച്ചോ പറയുവാൻ കഴിയുന്ന ആളുകളെ കുറിച്ചോ ആളുകൾ വളരെ
പ്രശംസിക്കാറുണ്ട്.
അവർ അത് കാണുവാനായിട്ട് കേൾക്കുവാനായിട്ട്
ആകാംക്ഷയുള്ളവരാണ്.
അത് ആളുകളെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ദുരുപദേശകന്മാർക്ക് അങ്ങനെ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ അറിയാം.
Being initiated into the inner secrets.
മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ട് ആത്മീയ ജീവികളുമായിട്ട് ബന്ധപ്പെടുവാനൊക്കെ വളരെ സാധിക്കും. അത് വളരെ ആകർഷകവുമാണ്. ദൈവവചനത്തിൽ പറയുന്നതായ പ്രവചനത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഒന്നുണ്ട്. ആത്മാവിന്റെ കൃപാവരങ്ങൾ പലതുണ്ട്.
Experiences outside of the word of God and outside of the spirit of God.
ദൈവവചനത്തിൽ പറയുന്നിട്ടില്ലാത്തതും ആത്മാവിന്റേത് അല്ലാത്തതുമായ പല കാര്യങ്ങളുടെയും പിന്നാലെ ആളുകൾ പായുന്നു. ഇതാണ് ആത്മീയമായ ചില. ഞാനൊരു ഉദാഹരണം
പറയാം.
എന്റെ പരിചയത്തിലുള്ളതായ ഒരു കുടുംബം, ഭാര്യ ഭർത്താക്കന്മാർ, അവരുടെ ഏക മകൻ ആത്മഹത്യ ചെയ്തു.
And they went to a priest.
അവരൊരു പുരോഹിതന്റെ അടുക്കൽ പോയി.
And the priest is actually, he is not somebody who, you know, depends on the word of God.
ദൈവവചനത്തിൽ ആശ്രയിക്കുന്ന ഒരു പുരോഹിതൻ ആയിരുന്നില്ല.
He actually rejects the fact that there is only one mediator between God and man.
മനുഷ്യൻ ദൈവവും തമ്മിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ എന്നുള്ള കാര്യത്തെ തള്ളിക്കളയുന്ന ഒരു പുരോഹിതനാണ്.
He believes in the worship of Mary and the worship of saints, etc.
വിശുദ്ധന്മാരെ ആരാധിക്കുന്നതിൽ, മറിയ ആരാധിക്കുന്നതിലൊക്കെ ഏർപ്പെടുന്നതായ ഒരു ഭാര്യാഭർത്താക്കന്മാർ അയാളുടെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി. ഉടനെ അദ്ദേഹം
പറഞ്ഞെന്താണെന്നറിയാം.
അവരുടെ ഭൂതകാല കാര്യങ്ങളൊക്കെ വ്യക്തമായി അവരോട്
പറഞ്ഞു.
അവരുടെ മരിച്ചുപോയ മകനെ കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ശരിയായി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവരത് വീണുപോയി. ഇനി നിങ്ങൾ മറിയെ ആരാധിപ്പാൻ തുടങ്ങണം എന്ന് തുടർന്ന് പറഞ്ഞു. യേശുവിനോട് പ്രാർത്ഥിക്കുന്നത് അല്ല സുപ്രധാനം, മറിയോട് പ്രാർത്ഥിക്കുന്നതാണ് സുപ്രധാനം. ഇപ്പൊ അവർ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ
ആരംഭിച്ചിരിക്കുകയാണ്.
അവരതിൽ ബന്ധനത്തിലായിരിക്കാം. ദൈവം കരുണയുള്ള ദൈവരെ വിടുവിക്കുമെന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ അവരുടെ ജീവിതത്തിൽ ഏറെ പ്രതിസന്ധിയിലൂടെ കടന്നു
പോകുകയാണ്.
എന്നാൽ വാസ്തവത്തിൽ അവരെന്താണ് അന്വേഷിച്ചത്? ഈ മനുഷ്യൻ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞത് സത്യമായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. നിങ്ങളുടെ ഭാവി ഭൂതകാലത്തെ കുറിച്ച് എല്ലാം പറയുവാൻ കഴിയുന്ന ഒട്ടേറെ ദുരുപദേശകന്മാർ ഉണ്ട് എന്ന് നിങ്ങൾ
അറിയണം.
ഭാവിയെ കുറിച്ചുള്ളതായ പ്രത്യാശ അവർ നിങ്ങൾക്ക് നൽകി. ഭാവിയെ കുറിച്ച് അവർ ഭീകരമായ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ
ഭയപ്പെടുത്തും.
എന്നാൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വ്യക്തം സത്യമായി പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവർ പറയുന്ന പോഷത്തെ തെറ്റുകളെ
വിശ്വസിക്കും.
ഇതിനെയാണ് മതപരമായ ഒരു തപസ്യ എന്ന്
പറയുന്നത്.
ഇതെല്ലാം ദൈവം നിഷേധിക്കുന്നതായ
കാര്യങ്ങളാണ്.
യഥാർത്ഥ വിശ്വാസി കർത്താവായ യേശു ക്രിസ്തുവിൽ പ്രശംസിക്കുന്നവനാണ്.
അവൻ
ഏതെങ്കിലും അനുഭവത്തിലല്ല കർത്താവായ യേശു ക്രിസ്തു
പ്രശംസിക്കുന്നവരാകേണ്ടതാണ്.
അനുഭവങ്ങൾ ഉണ്ടാകുകയും ഇല്ലാതെയാകുകയും ചെയ്യും. എന്നാൽ ദൈവവചനം അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ
നയിക്കപ്പെടുന്നുവെങ്കിൽ,
ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രാപിക്കുന്നുവെങ്കിൽ, ആത്മാവിന്റെ ഫലം അവനിൽ ഉണ്ടാകുന്നുവെങ്കിൽ, ക്രിസ്തു സ്വഭാവം അവന് വെളിപ്പെടുന്നുവെങ്കിൽ,
he seeks no other experience than that which relates him with the head who is the Lord Jesus.
തലയാകുന്ന ക്രിസ്തുവിനോട് ബന്ധപ്പെടുന്നത് അല്ലാത്തതായ മറ്റൊന്നും അവൻ അന്വേഷിക്കുന്നില്ലായെങ്കിൽ,
you know what the Colossian Gnostic teachers are doing?
കൊലോസിയനുള്ളതായ ജ്ഞാനവാദികളായ ഉപദേശകന്മാർ എന്താണ് ചെയ്തതെന്ന്
അറിയാം.
അവർ യേശുവിനെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറക്കിയാണ്.
Paul was talking about the preeminence of Jesus.
അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ ക്രിസ്തുവിന്റെ അവൻ സകലത്തിനും മുമ്പനായിരിക്കുന്നത് അത്ര പ്രസംഗിച്ചു.
If you don't realize without Jesus there's nothing.
ക്രിസ്തുവിനെ കൂടാതെ നമുക്കൊന്നും സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുന്നില്ല.
That's what he said.
അതാണ് അവൻ പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്. യേശു അതാണ് പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യാതൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. നാം ഇരിക്കുന്നതും നാം നടക്കുന്നതും നാം ശരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തുവിലാണ്. അവനത്ര തല, നാം അവന്റെ ശരീരത്തിന്റെ
അവയവം.
അവനാണ് ശിഖരം,
നാം
അവനാണ് കൊമ്പ്, നാം ശിഖരങ്ങളാണ്. അവൻ യജമാനാണ്, നാം അവനെ അനുഗമിക്കുന്നവരാണ്. അവൻ നമ്മെ തന്റെ സ്നേഹിതന്മാർന്ന്
വിളിക്കുന്നു.
നാം അവനോടുള്ള ബന്ധത്തിൽ, അവനോടുള്ള സ്നേഹബന്ധത്തിൽ വളരുന്നതനുസരിച്ച് അവൻ തന്റെ രഹസ്യങ്ങളെ നമുക്ക്
വെളിപ്പെടുത്തും.
നാം അവനിൽ വസിക്കുന്നതനുസരിച്ച്, നാം അവനോടുള്ള ബന്ധം പുലർത്തുന്നതനുസരിച്ച്, അവനെ ഭയപ്പെടുന്നവർക്ക് ദൈവം തന്റെ സഖിത്വം നൽകുന്നു എന്ന് ദൈവവചനം പറയും. ദൈവഭക്തിയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അങ്ങനെയാണ് ദൈവത്തോടുള്ള സഖിത്വം നാം വളർത്തുന്നത്. അവൻ എന്ത് ചെയ്യും? അവൻ തന്റെ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തും. നാം അവന്റെ ഹിതം എന്നത് തിരിച്ച് നാം അവനെ അനുസരിക്കും, അനുഗമിക്കും, നാം അവന്റെ സാന്നിധ്യം അനുഭവിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷം
ഉണ്ടാവും.
ദുരുപദേശകന്മാരെയും കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതിനുള്ള വ്യത്യാസം
എവിടെയാണ്?
നമുക്ക് പ്രാർത്ഥന. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കൽപ്പിച്ച തിരുവചനത്തിന്റെ ആലോചനകൾക്കായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തു സകലത്തിലും തികഞ്ഞവനായി, സകലത്തിനും മുമ്പനായി ഞങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുക. കർത്താവേ, അവനേക്കാൾ കുറഞ്ഞതൊന്നും ഞങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടാതിരിക്കാൻ തക്കോണം. കർത്താവായ യേശുക്രിസ്തു ഞങ്ങൾക്ക് സകല സമ്പൂർണ്ണതയും കണ്ടെത്തുവാൻ തക്കോണം. കർത്താവേ, ഈ ദിവസങ്ങൾ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമുള്ള ഒക്കെ നിങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്നെയല്ലാതെ മറ്റൊന്നും അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഇടവരരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഇതിൻ്റെ വചനത്താൽ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അതിനെ മുറുകെ പിടിപ്പാൻ തക്കോണം, തലയായവനെ മുറുകെ പിടിപ്പാൻ തക്കോണം. ഞങ്ങൾക്ക് കൃപയാൽ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബഹുമാനവും നിനക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ.
ആശ്വസിപ്പിക്കുന്ന